2019 ഏപ്രിൽ 29 തിങ്കളാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. മാണി സാർ ഒരു പുസ്തകമല്ല, ഒരു ഗ്രന്ഥശാല. യോഗനാഥത്തിൽ മാനേജിംഗ് എഡിറ്റർ വെള്ളാപ്പള്ളി നടച്ചൻ എഴുതിയ മുഖപ്രസംഗം. കേരള രാഷ്ട്രീയത്തിൽ ചരിത്രമായി മാണി സാർ വിട പറയുമ്പോൾ ആ സിംഹാസനത്തിലിരിക്കാൻ അർഹതയുള്ള ഒരു നേതാവും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇത് ഭംഗിവാക്കല്ല, യാഥാർത്ഥ്യബോധത്തോടെയുള്ള നിരീക്ഷണമാണ്. പ്രഗത്ഭനായ ഒരു ഭരണാധികാരി എന്ന നിലയിൽ, സൈദ്ധാന്തികൻ എന്ന നിലയിൽ, നേതാവ് എന്ന നിലയിൽ, സുഹൃത്ത് എന്ന നിലയിൽ, കാരണവർ എന്ന നിലയിൽ, ഏത് അളവുകോൽ വെച്ച് നോക്കിയാലും മാണി സാർ മാതൃകയാണ്. മിത്രങ്ങൾക്ക് മാത്രമല്ല, ശത്രുക്കൾക്കും അദ്ദേഹം പ്രചോദനമാണ്. ഒരു കുടുംബനാഥൻ മുതൽ ഉന്നതനായ ഒരു ഭരണാധികാരിക്ക് വരെ മാണി സാറിൽ നിന്നും പഠിക്കാൻ ഏറെയുണ്ട്. അതുകൊണ്ട് കൂടിയാകണം എല്ലാവർക്കും അദ്ദേഹം മാണി സാറാകുന്നത്. സമൂഹം ചിലർക്ക് നിറഞ്ഞ മനസ്സോടെ നൽകുന്ന ചില സ്ഥാനപ്പേരുകളുണ്ട്. ലീഡർ എന്ന് പറഞ്ഞാൽ കെ കരുണാകരൻ എന്നതിന്റെ പര്യായമാണ്. അതുപോലെ തന്നെ സാർ എന്ന വിളിപ്പേര് പൊതുസമൂഹം ബഹുമതിയെ നൽകിയത് മാണി സാറിനാണ്. കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ EMS ജീവിതകാലം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ആശയപ്രചാരണത്തിനുള്ള ഗവേഷണത്തിലും നയവ്യതിയാനങ്ങൾക്കുമെതിരെ നിതാന്ത ജാഗ്രതയിലുമായിരുന്നു. ഇന്ത്യയിൽ BJP സർക്കാർ അധികാരത്തിലെത്തിയ ദിവസം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അത് EMSന് പ്രകൃതിയൊരുക്കിയ അടയാളപ്പെടുത്തലായിരുന്നു. അതുപോലെ തന്നെ മദ്യവർജനത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച പ്രൊഫസർ MP മന്മഥനും ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒരു മദ്യവിമുക്ത ദിനത്തിലായിരുന്നു. ഇവിടെ മാണി സാർ വിട പറയുമ്പോൾ PT ചാക്കോ എന്ന രാഷ്ട്രീയ ആചാര്യന്റെ ജന്മദിനമായത് യാദൃച്ഛികമല്ല, നിയതിയുടെ നിർവചനമാണ്. കേരളത്തിലെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് പുതിയ ആശയം നൽകിയ ഒരു സൈദ്ധാന്തികൻ എന്നത് മാണി സാറിന് മാത്രം അവകാശപ്പെട്ടതാണ്. തൊഴിലാളിവർഗ സർവാധിപത്യത്തിനു വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചപ്പോൾ തൊഴിൽ ദാതാവിന്റെ അധ്വാനത്തിന് മതിയായ സംരക്ഷണം കൂടി ഉറപ്പാക്കുന്നതായിരുന്നു മാണി സാറിന്റെ പ്രായോഗിക സിദ്ധാന്തം. കേരളത്തിലെ തോട്ടമേഖലയിലും നെൽകൃഷി മേഖലയിലും കർഷകർക്കും കർഷക തൊഴിലുകൾക്കും സംരക്ഷണം ഏർപ്പെടുത്തി അദ്ദേഹം ഇത് ബോധ്യപ്പെടുത്തി. കർഷക തൊഴിലുകൾക്കെന്ന പോലെ ചെറുകിട കർഷകർക്കും അനുവദിച്ച സുരക്ഷാ പെൻഷനും വിളകൾക്കുള്ള അടിസ്ഥാന വിലയും വില സ്ഥിരതാ ഫണ്ടും കാർഷിക ഇൻഷുറൻസും എല്ലാം തന്നെ ഈ ആശയത്തിന്റെ പ്രതിഫലനമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ പരസ്പര വിശ്വാസത്തോടും ബഹുമാനത്തോടും പ്രവർത്തനം നടക്കുന്നു. പരിണിതപ്രജ്ഞനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ബജറ്റ് പ്രസംഗത്തിൽ എല്ലാം തന്നെ രാജ്യത്തിന് ഒരു ഏകീകൃത നികുതി സംവിധാനം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുമായിരുന്നു. GST യാഥാർത്ഥ്യമായപ്പോൾ GST കൌൺസിലിന്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഗണിച്ചത് മാണി സാറിനെയായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിനുള്ള അംഗീകാരമായിരുന്നു. CPMന്റെ പ്രത്യേക പ്രീണത്തിലെ സാമ്പത്തിക ഗവേഷണ സെമിനാറിന് മുഖ്യാതിഥിയായത് മാണി സാറായിരുന്നു. എതിരാളികൾക്കും അദ്ദേഹം ഒരു ഗവേഷണ സഹായിയാണെന്നതിന് ഇതിൽ പരം ഉദാഹരണം വേണം. ഭേദിക്കാനാകാത്ത കയ്യൊപ്പുകൾ ചാർത്തിക്കൊണ്ടാണ് മാണി സാർ കടന്നുപോയത്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി, നാളിതുവരെയുള്ള ചരിത്രത്തിൽ പാലാ മണ്ഡലത്തിൽ നിന്നുള്ള ഏക MLA, ഏറ്റവും കൂടുതൽ തവണ മന്ത്രി, അങ്ങനെ നിരവധി റെക്കോർഡുകൾ സ്ഥാപിച്ചിട്ടാണ് മാണി സാർ ചരിത്രമായത്. ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അത് മറികടക്കാനുള്ള നേതാക്കൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. വിശ്വാസത്തിന്റെയും മതേതരത്വത്തിന്റെയും നല്ല പാഠങ്ങൾ സമൂഹത്തിന് നൽകുന്നതിൽ അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചു. അവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ തന്റെടവും വളർച്ചയും. മറ്റ് നേതാക്കൾക്ക് പലപ്പോഴും ഇല്ലാതെ പോയതും അതാണ് അവരുടെ തളർച്ചയും. അതുകൊണ്ട് തന്നെ മാണി സാർ ഒരു പുസ്തകമല്ല, ഒരു ഗ്രന്ഥശാല തന്നെയാണ്. വിവിധ മതങ്ങളും ജാതിയും ഉപജാതിയുമുള്ള നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും സുഹൃത്തും വഴികാട്ടിയും മാതൃകയുമായിരുന്നു മാണി സാർ. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായി ഇഴയടുപ്പമുള്ള ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം കൃത്യമായ ഇടപെടലിലൂടെ പിന്നാക്ക ജനതയുടെ അവകാശ സംരക്ഷണത്തിന് കളമൊരുക്കിയതിൽ മാണി സാറിന് നിർണായകമായ പങ്കുണ്ട്. ജീവിതം തന്നെ സാമൂഹ്യ സേവനത്തിന് സമർപ്പിച്ച മാണി സാറിന്റെ വേർപാട് സമൂഹത്തിന് നഷ്ടമാണ്. പുതിയ പ്രായോഗിക സിദ്ധാന്തം അവതരിപ്പിക്കാൻ മാണി സാറിനെ പോലെ ഒരാളെ കിട്ടാൻ ഇനിയും എത്രനാൾ കാത്തിരിക്കണം? പ്രിയ മാണി സാറിന്റെ വേർപാടിൽ കണ്ണീർ പ്രണാമം.